എൻ്റെ ലക്ഷ്യം നല്ല സിനിമയാണ്. സംവിധാന രംഗത്ത് 47 വർഷം പിന്നിടുന്ന ഹരിഹരന് JC ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് അടുത്തിടെയാണ്. തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും അവാർഡുകളെക്കുറിച്ചും ഹരിഹരൻ സംസാരിക്കുന്നു. SNL കുമാർ തയ്യാറാക്കിയ അഭിമുഖം. പുരസ്കാരങ്ങൾ ഒരേ സമയം കലാകാരന്മാർക്ക് അവരുടെ സേവനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരവും അവകാശവുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഹരിഹരൻ. സംവിധാന രംഗത്ത് 47 വർഷങ്ങൾ പിന്നിട്ട ഹരിഹരനെ മലയാള സിനിമയിലെ പരമോന്നത പുരസ്കാരമായ JC ഡാനിയേൽ അവാർഡ് തേടിയെത്തത് അടുത്തിടെയാണ്. JC ഡാനിയേൽ അവാർഡ് കിട്ടാൻ വൈകിപ്പോയെന്ന അഭിപ്രായമില്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള സിനിമാ പ്രേമികളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം മനസ്സിലാക്കാനും ഈ അവാർഡ് ഒരു നിമിത്തമായി, ഹരിഹരൻ പറയുന്നു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയേലിന് ഇതുവരെ കേരളത്തിൽ ഒരു സ്മാരകമുണ്ടായിട്ടില്ല. JC ഡാനിയേലിന് കേരളത്തിൽ ഉചിതമായൊരു സ്മാരകമുള്ളതായിട്ട് എനിക്കറിയില്ല. തീർച്ചയായും അതുണ്ടാവേണ്ടതാണ്. ഫിലിം ചേംബർ, ചലച്ചിത്ര അക്കാദമി തുടങ്ങിയവർ മുൻകൈയെടുത്ത് സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിക്കാവുന്നതാണ്. MD തിരക്കഥകൾ ഏറ്റവും അധികം സിനിമയാക്കിയിട്ടുള്ള സംവിധായകനാണ് താങ്കൾ. അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, MD വാസ്തവൻ നായരും ഞാനും തമ്മിലുള്ള ബന്ധവും പ്രവർത്തന രീതിയും മറ്റും ഞാൻ പലതവണ പല സന്ദർഭങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. MD കൃതികളുടെ ഒരു ആരാധകനായിട്ടാണ് ഞാൻ കോഴിക്കോട് വെച്ച് പരിചയപ്പെടുന്നത്. സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ MD ചെറുകഥകളും നോവലുകളുമെല്ലാം ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് MD പാണ്ഡിത്യത്തെക്കുറിച്ചും രചനാശൈലിയെക്കുറിച്ചുമൊക്കെ ഒരു ഏകദേശ ധാരണ കരസ്ഥമാക്കിയിരുന്നു. മാത്രമല്ല ഞാനും MD ജനിച്ചു വളർന്ന അന്തരീക്ഷവും സംസ്കാരവും എല്ലാം ഒന്നായതുകൊണ്ട് അദ്ദേഹം ഒരു കഥാതന്തുവിനെക്കുറിച്ചോ ഒരു അനുഭവത്തെക്കുറിച്ചോ ചില കഥാപാത്രങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ അതെനിക്ക് ഉടനെ ഗ്രഹിക്കാൻ കഴിയും. എന്തെങ്കിലും ഒരു പുതിയ ആശയം മനസ്സിൽ രൂപപ്പെടുമ്പോൾ മാത്രമേ സിനിമയാക്കുന്നതിനെക്കുറിച്ച് MD ചിന്തിക്കാറുള്ളൂ. അതും ഒന്നോ രണ്ടോ വാചകങ്ങളിലായിരിക്കും ആശയം പറയുന്നത്. അത് തിരക്കഥയായി രൂപാന്തരപ്പെടുമ്പോൾ അതിന്റെ സാധ്യതകൾ തനിക്ക് ഊഹിക്കാൻ കഴിയും. പിന്നീട് വിശദമായ ചർച്ചയ്ക്കിരിക്കുമ്പോൾ സംവിധായകന്റെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ആശയങ്ങളോ മാറ്റങ്ങളോ അഭിപ്രായപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ MD ഒരു മടിയുമില്ല. അഭിപ്രായം ബുദ്ധിപൂർവമായിരിക്കണം എന്ന് മാത്രം. ഈ ഒരു പരസ്പര ധാരണയാണ് ഞങ്ങളുടെ ചിത്രങ്ങളുടെ വിജയകാരണം. മറ്റൊരു കാരണം തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളുടെ പുതുമയും അവതരണ ശൈലിയുമാണ്. സ്വന്തമായി തിരക്കഥ എഴുതിയ സർഗം താങ്കളുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. സർഗത്തിന് മുമ്പും ഞാൻ എന്റെ പല ചിത്രങ്ങൾക്കും തിരക്കഥ എഴുതിയിട്ടുണ്ട്. അയലത്തെ സുന്ദരി, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ശരഭഞ്ചരം, ലവ് മാരേജ്, വരന്മാരെ ആവശ്യമുണ്ട് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അതിൽപ്പെടും. പ്രശസ്ത സംവിധായകൻ M കൃഷ്ണനായർ സാറിന്റെ കൂടെയാണ് ഞാൻ കൂടുതൽ ചിത്രങ്ങളിൽ സഹസംവിധായകനായി ജോലി ചെയ്തത്. ആ കളരിയിൽ വെച്ചാണ് ഞാൻ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ വിശദമായി അഭ്യസിച്ചത്. അതിൽ തിരക്കഥയുടെ മർമ്മങ്ങളും പെടും. സ്വന്തം ബാനറായ ഗായത്രി സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത് വലിയ ക്യാൻവാസിലുള്ള സിനിമകളല്ലോ. നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ വലിയ ക്യാൻവാസുകൾ തന്നെ വേണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നഖശതങ്ങൾ, സർഗം പോലുള്ള ചിത്രങ്ങൾ ഗായത്രി സിനിമയുടെ ബാനറിൽ നിർമ്മിച്ചത്. ലോകപ്രശസ്തി നേടിയ പല ചിത്രങ്ങളും കൊച്ചുകൊച്ചു സിനിമകളാണ്. അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. പക്ഷേ സംവിധായകന് ദേശീയ സംസ്ഥാന അവാർഡുകളൊന്നും ആ സിനിമയ്ക്ക് ലഭിച്ചുമില്ല. ആ വൈരുദ്ധ്യത്തെക്കുറിച്ച്, വടക്കൻ വീരഗാഥ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ സംവിധായകന് അവാർഡ് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. അവാർഡുകൾ പലപ്പോഴും അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെടാറില്ല. എന്റെ ലക്ഷ്യം നല്ല സിനിമയാണ്. ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 4, 5, 8, 10 വ്യക്തികൾ ചേർന്നാണ് അവാർഡുകൾ നിർണ്ണയിക്കുന്നത്. തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ജനലക്ഷങ്ങളാണ്. കേരളത്തിലെ ആഭാരവൃദ്ധം ജനങ്ങളും കണ്ടിട്ടുള്ള ഒരു ചിത്രമാണല്ലോ കേരളവർമ്മ പഴശ്ശിരാജ. ഇത്രയും ജനപ്രിയം നേടിയ മറ്റൊരു ചിത്രവും ഉണ്ടായിട്ടില്ല. LKG തൊട്ട് കോളേജുകൾ വരെയുള്ള വിദ്യാർത്ഥികൾ ചിത്രം ഒരു പഠന വിഷയമാക്കി തിയേറ്ററുകൾ തിങ്ങിക്കൂടിയെന്ന് നാം കണ്ടു. നല്ല സിനിമകളുടെ ഒരു വിഭാഗത്തിലും പഴശ്ശിരാജ ചെന്നില്ലെന്ന് മാത്രമല്ല, ജനപ്രിയം നേടിയ ഒരു ചിത്രം പോലും ആയിരുന്നില്ല അവാർഡ് കമ്മിറ്റിയുടെ കാഴ്ചപ്പാടിൽ. ഇനി വടക്കൻ വീരഗാഥയുടെ സംവിധായകന് അവാർഡ് ലഭിക്കാത്തതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സംവിധായകനാകാനായി താങ്കളെ മദരാശിയിലേക്ക് പറഞ്ഞയച്ചത് നടൻ ബഹദൂർ ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്നെ മദരാശിയിലേക്ക് പറഞ്ഞയച്ചത് ബഹദൂർ അല്ല, പ്രശസ്ത നാടകാചാര്യനും തിരക്കഥാകൃത്തുമായ KT മുഹമ്മദാണ്. അക്കാലത്ത് KT മുഹമ്മദ് സംവിധായകനായ KS സേതുമാധവന്റെ തിരക്കഥാകൃത്തും കൂടിയായിരുന്നു. സിനിമാ രംഗത്ത് പ്രവേശിക്കാൻ വേണ്ടി KTയുടെ ഒരു ശുപാർശ കത്തുമായി മദരാശിയിൽ ചെന്ന് സേതുമാധവനെ കണ്ടെങ്കിലും അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. അത് കാരണം നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോരാൻ തീരുമാനിച്ച എന്നെ സംവിധായകൻ PB ഉണ്ണിയുടെ കൂടെ രാഗിണി എന്ന ചിത്രത്തിൽ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ പഠിക്കാൻ ചേർത്തുവിട്ടത് പ്രസിദ്ധ ഹാസ്യ നടൻ ബഹദൂറാണ്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ നാഷണൽ തിയേറ്റേഴ്സിന്റെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തുടർന്ന് യു രാജഗോപാൽ, MS മണി, M കൃഷ്ണനായർ, AB രാജ്, JD തോട്ടാൻ, SS രാജൻ, ശ്രീധർ, സഹദേവൻ തുടങ്ങിയവരോടൊപ്പമായി 10-30 ചിത്രങ്ങളിൽ 6-7 കൊല്ലം സഹായിയായി കഴിഞ്ഞ് പഠനം നടത്തിയതിനു ശേഷമാണ് 1972 ഡോക്ടർ ബാലകൃഷ്ണനുമായി ചേർന്ന് രേഖ സിനിമ ആർട്സ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ച് ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ലേഡീസ് ഹോസ്റ്റലിൽ പ്രേം നസീർ ആയിരുന്നു നായകൻ. 20-ലധികം സിനിമകൾ അദ്ദേഹത്തെ നായകനാക്കി ഒരുക്കി. അദ്ദേഹവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച്, ഒരു സിനിമാ നടൻ എന്നതിലുപരിയായി പ്രേം നസീർ ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 10-20 കൊല്ലത്തെ വളരെ അടുത്ത ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ട്. മദരാശിയിൽ മഹാബലിപുരത്തിൽ അദ്ദേഹത്തിന്റെ അയൽവാസി കൂടിയായിരുന്നു ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തലശ്ശേരി കടപ്പുറത്ത് നടക്കുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. കലാസംവിധായകൻ S കൊന്നനാട്ടാണ് പരിചയപ്പെടുത്തിയത് എന്നാണ് എന്റെ ഓർമ്മ. പിന്നീട് വീണ്ടും ഞാൻ കണ്ടുമുട്ടുന്നത് കൃഷ്ണനായർ സാറിന്റെ സഹസംവിധായകനായ ശേഷം മദുരാശി സത്യ സ്റ്റുഡിയോയിൽ കളക്ടർ മാലതി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച്. അക്കാലത്ത് കൃഷ്ണനായർ സാറിനെ കൂടാതെ എം എസ് മണി, ജെ ഡി തോട്ടാൻ, എസ് എസ് രാജൻ, എ ബി രാജ തുടങ്ങിയവരോടൊപ്പം സഹായിയായി 30+ ചിത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ചിത്രങ്ങളിലും പ്രേംനസീർ തന്നെയായിരുന്നു നായകൻ. ലേഡീസ് ഹോസ്റ്റൽ എന്ന ഞാൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തെ തുടർന്ന് 20+ ചിത്രങ്ങളിലും പ്രേംനസീർ അഭിനയിച്ചു. ഏതുതരം കഥാപാത്രങ്ങളും ഇണങ്ങുന്ന മുഖസൗന്ദര്യവും ശരീരഘടനയുമായിരുന്നു പ്രേംനസീറിന്. അങ്ങനെയുള്ളൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരായാലും ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും ഗന്ധർവനായാലും അടിമകളിലെ പൊട്ടനായാലും തെമ്മാടി വേലപ്പനായാലും ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തനായാലും ആ മുഖത്തിണങ്ങിച്ചേരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സിനിമാരംഗത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞതും 2 പതിറ്റാണ്ടിലേറെ അദ്ദേഹത്തിന്റെ സിനിമകളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞതും ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. 7-ാമത്തെ വരവിന് ശേഷം കഴിഞ്ഞ 7 വർഷമായുള്ള മൗനത്തിന് കാരണമെന്താണ്? പല പ്രോജക്ടുകളും പ്ലാൻ ചെയ്തിരുന്നു, പല കാരണങ്ങളാലും അതൊന്നും നടന്നില്ല. പിന്നീട് ഗോകുലം മൂവീസ് കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാർ കഥ ചലച്ചിത്രമാക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ കവിയും കഥാകൃത്തുമായ കെ ജയകുമാറായി ചർച്ചയ്ക്കും റിസർച്ചിനുമായി കുറെ സമയം ചെലവഴിച്ചു. എല്ലാം ഒരുങ്ങി വന്നപ്പോൾ കോവിഡായി, ലോക്ക്ഡൌൺ ആയി. മനോഹരങ്ങളായ പാട്ടുകളാണ് ഹരിഹരൻ സിനിമകളിലേത്. സംഗീതവുമായുള്ള ബന്ധം, എന്റെ അച്ഛൻ എൻ മാധവ നമ്പീശൻ സ്കൂൾ അധ്യാപകനും ശാസ്ത്രീയ സംഗീതത്തിൽ അറിവുള്ള ഒരു വ്യക്തിയുമായിരുന്നു. ബാല്യകാലത്ത് അദ്ദേഹം എന്നെ കുറേയൊക്കെ സംഗീതം ശാസ്ത്രീയമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജന്മസിദ്ധമായ ആ അഭിരുചി എന്റെ സിനിമകളിലും പ്രതിഫലിക്കുന്നു എന്ന് മാത്രം. സ്വന്തമായി തിരക്കഥ എഴുതുമ്പോൾ, സ്വന്തമായി ഒരു കഥയ്ക്ക് ഞാൻ തിരക്കഥ എഴുതുമ്പോൾ, തിരക്കഥാകൃത്തും സംവിധായകനും നടീനടന്മാരും പ്രേക്ഷകരുമെല്ലാം ഞാൻ തന്നെയായി മാറുന്നു. അത്ര തന്നെ. വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ ചെയ്യുന്നതാണോ നഖശതങ്ങളും സർഗവും പോലെയുള്ള കൊച്ചു ചിത്രങ്ങൾ ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം? ക്യാൻവാസിന്റെ വലിപ്പച്ചെറുപ്പമല്ല ഞാൻ നോക്കാറുള്ളത്, പ്രമേയത്തിന്റെ തീവ്രതയാണ്. പ്രമേയം പ്രചോദനമുണ്ടാക്കുന്നതാണെങ്കിൽ ഏതൊരു സിനിമയും ചെയ്യാൻ ഇഷ്ടമാണ്. പുതിയ തലമുറയിലെ സംവിധായകൻ വിസ്മയിപ്പിച്ചിട്ടുള്ളത് ആരാണ്? സംവിധായകൻ മാത്രമല്ല, നിരവധി പ്രതിഭാശാലികളുടെ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇക്കാലത്ത് മലയാള സിനിമയിൽ. 1983 സുഡാനി ഫ്രം നൈജീരിയ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഉയരെ, ഹെലൻ തുടങ്ങിയ ചിത്രങ്ങളിലെ സംവിധായകർ ഭാവിയിലെ നല്ല വാഗ്ദാനങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ. പുതിയ തലമുറ പഴയ തലമുറയോട് വിവേചനം കാണിക്കുന്നു എന്ന് പരാതിയുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ വയ്യ. പുതിയ സിനിമ പലരും സമീപിക്കുന്നുണ്ട്, കോവിഡിന്റെ അന്തരീക്ഷം ശാന്തമാകാതെ രംഗത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല.